Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, we are about to listen Keno Upanishad, presented by Swami Nirmalananda Giri. Thank you. Om Namah Shivaya.
Manasa Sharikim Atma Prakashatana Tarasam Srishtikyanajin Prakashatana Yipolam Tarasam Srishtikyanajanam Viralana ഇരുളുടെ പ്രകാശത്തിന് തടസ്സം സൃഷ്ടിക്കും, പ്രകാശത്തെ തടയും. ആകാശത്ത് സൂര്യൻ ഉദിച്ചിരിക്കുന്നു, മുമ്പിൽ മേഘങ്ങൾ വന്നു. മേഘങ്ങൾ എന്ത് ചെയ്യുന്നു? നിഴലിനെ സൃഷ്ടിക്കുന്നു, പ്രകാശത്തെ തടയും. ഭൂമി തന്നെ പ്രകാശത്തെ തടഞ്ഞിട്ടാണല്ലോ രാത്രി വരുന്നത്. അതിന്റെ ഫലമായി എന്ത് വരുന്നു? നിഴൽ വരുന്നു. ആ നിഴല് തന്നെ വെളിച്ചത്തിന് തടസ്സമായിരിക്കുന്നു. മേഘം മാറുമ്പോൾ നിഴല് മാറുന്നു, വെളിച്ചം തടസ്സമില്ലാതെ പ്രകാശിക്കുന്നു. അതാണ് നമ്മുടെ ലൗകികമായ അനുഭവത്തിൽ കാണുന്നത്. നമ്മൾ സൂര്യനെ കാണാൻ ശ്രമിക്കുന്നു, നമുക്ക് രണ്ടുപേർക്കും ഇടയ്ക്ക്, സൂര്യനും കാണുന്നവനും ഇടയ്ക്ക് മേഘം കടന്നു വരുന്നു. സൂര്യന്റെ പ്രഭ അനുഭവപ്പെടുന്നില്ല, പിന്നെ അവിടെ പ്രകാശത്തിന് തടസ്സമായി നിൽക്കുന്ന എന്താണോ ആ നിഴലാണ്, മേഘത്തിന്റെ നിഴലാണ്. പക്ഷെ അവിടെയും പ്രകാശമുണ്ട്. അവിടെയുള്ള പ്രകാശം എന്ന് പറയുന്നത് എന്താണ്? അവ്യക്തത. അതാണ് നിഴലെന്ന് പറയുന്നത്. അതാണ് ഈ മനസ്സിന്റെ സ്ഥിതി. അതാണ് മനസ്സ് മാറിയാൽ ആത്മാവ് പ്രകാശിക്കുന്നു. ആത്മാവ് സ്വയം പ്രകാശിക്കുന്നതാണ്. അതിന് ഈ മറ മാറിയാ മതി എന്ന് പറയുന്നതാണ്. ഇവിടെ നമ്മുടെ ദൃഷ്ടാന്തത്തിൽ എന്താണ്? സൂര്യൻ വേറെ, കാണുന്നവൻ വേറെ, ഇടയ്ക്കൊരു മറ. പരമാത്മാവിനെ സംബന്ധിച്ചാണെങ്കിലോ ആ ഒരു മറ മാറിയാൽ അത് സ്വയം പ്രകാശിക്കുന്നു. അവിടെയുണ്ട് ഈ തൃത്വം. എങ്ങനെ? പരമാത്മാവ് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു, അതിനെ കാണാൻ ശ്രമിക്കുന്ന ഒരു ജീവൻ അതിൽ നിന്ന് മാറി നിൽക്കുന്നു, അതിനിടയ്ക്ക് ഈ അന്ധകരണം എന്ന് പറയുന്ന മറ വരുന്നു. അപ്പൊ അവിടെയുണ്ട് ഈ മൂന്ന്. പക്ഷേ ഇവിടെ എന്താണോ, മേഘം മാറി സൂര്യനെ കാണുമ്പോൾ കാണുന്നവൻ വേറെ, സൂര്യൻ വേറെ. ആത്മബോധത്തിൽ അങ്ങനെയല്ല. ഇവിടെയും വാസ്തവത്തിൽ അങ്ങനെയല്ല. ഇവിടെയും നമ്മൾ ധരിക്കുകയാണ്, കാണുന്നവന് വേറെ, സൂര്യൻ വേറെയാണ്. ഇവിടെ വാസ്തവത്തിൽ ഈ മേഘത്തിന്റെ മറം മാറിക്കഴിഞ്ഞാൽ ഇവിടെ പ്രകാശം ഒന്നേ ഉള്ളൂ, രണ്ട് പ്രകാശമില്ല. കണ്ണിൽ നിന്ന് വരുന്ന ആ പ്രകാശവും സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശവും ഏകീഭവിക്കുമ്പോഴാണ് നമുക്ക് സൂര്യനെ കാണാൻ പറ്റുന്നത്. പ്രകാശം രണ്ടായി നിൽക്കുമ്പോഴല്ല. രണ്ടായി നിൽക്കുന്നപ്പോ ഇതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു തടസ്സം വരുമ്പോൾ, കേവലം നമ്മുടെ അങ്കുലി കൊണ്ട് തന്നെ ഒരു തടസ്സത്തെ സൃഷ്ടിച്ചാൽ സൂര്യന്റെ പ്രകാശം വേറെയായി, കാണുന്നവന്റെ പ്രകാശം വേറെയായി. കൺപോളകൾ കൊണ്ടൊരു തടസ്സം സൃഷ്ടിച്ചാലും മതി, സൂര്യപ്രകാശം വേറെയായി, കാണുന്നവന്റെ പ്രകാശം വേറെയായി. സൂര്യനെ എതിർത്ത് കാണുമ്പോഴോ ഈ പ്രകാശം രണ്ട് ഒന്നായി തീരുകയാണ്. സൂര്യന്റെ പ്രകാശം വേറെയില്ല, കാണുന്നവന്റെ കണ്ണിന്റെ ദീപ്തി അത് വേറെയല്ല. അത് വേഗമായി തീരുകയാണ്. വേഗമായി തീർന്നാലേ സൂര്യനെ കാണാൻ പറ്റും. അവിടെ രണ്ട് പ്രകാശം. അതുപോലെയാണ് ഇവിടെ സംഭവിക്കുന്നത്, ജീവനെയും പരമാത്മാവിനെയും സംബന്ധിച്ച്. ജീവന്റെയും പരമാത്മാവിന്റെയും ഇടയ്ക്ക് ഈ മനസ്സെന്ന് പറയുന്ന ഈ അവ്യക്തത ഇത് കടന്നു വരുന്നു. മേഘം ഇങ്ങനെ കടന്നു വന്നു, നമ്മുടെ വായു കൊണ്ടുവന്നു. അതിന്റെ സൃഷ്ടി അതെന്തായാലും ശരി, അതിന് മുഖ്യ കാരണമായിരിക്കുന്ന എന്താണ്? വായുവാണ് കൊണ്ടുവരുന്നത്. അതും ഇതിനോട് വളരെ സമാനതയുള്ളതാണ്. ഈ വായുവിനെ കുറിച്ച് ചിന്തിച്ചാൽ ഈ വായു എവിടെയിരിക്കുന്നു? വായു ജീവനെ ആശ്രയിച്ചായിരിക്കുന്നു, സൂര്യനെ ആശ്രയിച്ചല്ല. ഈ മേഘത്തെ കൊണ്ടുവരുന്ന വായു സൂര്യനെ ആശ്രയിച്ചിരിക്കുന്നു. മേഘവും നടന്നു പോകുക, സൂര്യനിലേക്കുള്ള ദൂരം, കാണുന്നവന്റെ കണ്ണിലേക്കുള്ള ദൂരം വളർന്നു പോകുക. ആ സൂര്യനിലേക്കുള്ള ദൂരത്തെ അപേക്ഷിച്ച് ഇത് അഗണ്യമാണ്, ഗണിക്കത്തക്കതല്ല. പക്ഷേ മേഘം ഇവനോട് അടുത്തായിരിക്കും, കാണുന്നവനടുത്തായിരിക്കും, അതിനെ കൊണ്ടുവരുന്ന വായുവും ഇവനോടടുത്താണ്. സാങ്കേതികമായി അദ്വൈത ശാസ്ത്രങ്ങളൊക്കെ പറയും എന്താണ് ഇത്. ആശ്രയിച്ചിരിക്കുന്ന ജീവനെയാണ്, ബ്രഹ്മത്തെയല്ല. അത് വലിയൊരു ചർച്ചയാണ് അദ്വൈതത്തിൽ. ഈ അജ്ഞാനം ആരെ ആശ്രയിച്ചിരിക്കുന്നത്? ജീവനെയാണോ അതേ ബ്രഹ്മത്തെയാണോ? വേണമെങ്കിൽ ബ്രഹ്മത്തെ ആശ്രയിച്ചെന്നും പറയാം. പക്ഷെ ആത്യന്തികമായ നിഗമനം എന്താണ്? ജീവനെ ആശ്രയിച്ചിരിക്കുന്നു. കാരണം ഇതെല്ലാം ഈ കാണുന്നവനെ ചുറ്റിപ്പറ്റിയാണ്, മേഘവും വായുമല്ല. സൂര്യൻ എത്രയോ അകലെയാണ്, അവിടെ ഈ മേഘങ്ങളില്ല, അവിടെ ഈ വായുവില്ല. അതുപോലെ ഈ ജീവനെ ആശ്രയിച്ചിട്ടാണ് ഈ അന്ധക്കരണം. ഇവിടെ ഈ അന്ധക്കരണത്തെ കൊണ്ടുവരുന്നത് എന്താണ്? മായാവായു. മായാണ് ഇതിനെ സൃഷ്ടിച്ചുവിടുന്നത്. ഇവിടെ അതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് പ്രതിശബ്ദം ഉപയോഗിച്ചിരിക്കുന്നത്? വീപ്സയെ കാണിക്കും, നൈരന്തര്യത്തെ കാണിക്കാം. ഇതിന് ഒരു നൈരന്തര്യമുണ്ട്. ആകാശത്ത് മേഘം ചിലപ്പോൾ വരും പോവും, ഒരു എപ്പോഴും ഒരുപോലെയല്ല. ഇവിടെ അങ്ങനെയല്ല, ഇത് അനാദിയായി അനന്തമായി നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരന്തരമായി ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ മനസ്സാകുന്ന മേഘം, ഈ പരമാത്മ സൂര്യന്റെയും ജീവന്റെയും ഇടയ്ക്ക് കൂടി ഇത് നിരന്തരം കടന്നുകൊണ്ടിരിക്കുകയാണ്. അനാദി എന്ന് പറഞ്ഞാൽ നമുക്കറിയാൻ വയ്യാത്ത ഒരു കാലം എന്നുള്ള അർത്ഥത്തിലല്ല. ജാഗ്രതയിലേക്ക് വരുന്നത് മുതൽ തിരിച്ച് സുഷുപ്തിയിലേക്ക് പോകുന്നത് വരെ, അതാണ് അനാദി അനന്തം എന്ന് പറയുന്നത്. അതിന് അനാദി എന്തുകൊണ്ട് പറയുന്നു? ആ ജാഗ്രതയിലേക്ക് വരുന്നതിന് മുമ്പുള്ള കാര്യം നമുക്കറിയത്തില്ല, അതിന്റെ തുടക്കം നമുക്കറിയത്തില്ല. ഇന്ന് ഇവർ ആർക്കും പിടികിട്ടിട്ടില്ല ഇതെപ്പോ തുടങ്ങി ഈ മനസ്സിന്റെ പ്രവർത്തനം. അതൊന്ന് കണ്ടുപിടിക്കാൻ ശ്രമിച്ചു നോക്കിയാൽ നടക്കത്തില്ല. ഉള്ളത് അനാദി, എപ്പോ അവസാനിക്കുന്നു, അവസാനിക്കുന്ന ആ നിമിഷം നമുക്ക് പിടികിട്ടത്തില്ല. അതുകൊണ്ടത് അനന്തം. ആരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ ഏത് നിമിഷമാണ് ഞാൻ ജാഗ്രതയിലേക്ക് വന്നത്, ഏത് നിമിഷം ഞാൻ സ്വപ്ന സുഷുപ്തിയിലേക്ക് പ്രവേശിച്ചു? അസാധ്യമല്ല. അത് അനാദി അനന്തമായി ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇത് അവിശ്രമമായി നടന്നുകൊണ്ടിരിക്കുകയാണ്, അവിരാമമായിട്ട്. മനസ്സിന് വിശ്രമമില്ല. മായാവായു ഇത് നിരന്തരമായി ഇതിങ്ങനെ വിട്ടുകൊണ്ടേയിരിക്കുന്നു. മേഘത്തെ സൂര്യനെ സംബന്ധിച്ചാൽ അങ്ങനെയല്ല, മഴക്കാറുള്ളപ്പോഴേ ഉള്ളൂ, അല്ലാത്ത സമയത്ത് അതില്ല. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ മായാവായു നിരന്തരമായി വീശിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിരന്തരമായി മനസ്സും ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. പരമാത്മാവിനെ മറച്ചുകൊണ്ട് ഈ ജീവന്റെ മുമ്പിൽ ജീവനെ ആശ്രയിച്ച് മായാവായുവിന്റെ സഹായത്താൽ അവിരാമമായി ഇതിങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കുന്നു. ഇതാണ് സംഭവിക്കുന്നത്. ഇതിനൊരു വിരതി, അത് സംഭവിക്കാത്തതുകൊണ്ടാണ് അനന്തം എന്ന് പറയുന്നത്. നോക്കുക, ഏത് നിമിഷം ജാഗ്രതയിലേക്ക് വരുന്നു ആ നിമിഷം പോലും മനസ്സ് പ്രവർത്തിക്കുകയാണ്. ഇതിനൊരു വിരാമം സുഷുപ്തി വരെ ഇല്ല. ഏതെങ്കിലും ഒരു സമയത്ത് മനസ്സ് പ്രവർത്തിക്കാതിരിക്കുക, അങ്ങനെയൊന്നില്ല. ഉള്ളിലൂടെ നിരന്തരം വികാര വിചാരങ്ങൾ ഇങ്ങനെ പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് മനസ്സിന് ഒരു കടങ്ങൾ കൂടെന്ന് പറയുന്നത്. അപ്പൊ സദാ ഇങ്ങനെ മൂളിക്കൊണ്ടിരിക്കും. ഏതെങ്കിലും ഒരു സമയം മനസ്സൊന്നൊഴിയുക, അത് സംഭവിക്കുന്നേയില്ല. ആർക്ക് സംഭവിക്കുന്നില്ല? മനസ്സുണ്ടോ അത് സംഭവിക്കുന്നില്ല. അതേസമയം ഈ പരമാത്മ സൂര്യൻ ഈ മനസ്സിൽ നിന്നും വളരെ അകലെയാണ്. ഈ മായാവായുവിന്റെ പ്രവർത്തന തലത്തിൽ നിന്നും വളരെ അകലെയാണ്. അത് സ്വയം പ്രകാശിച്ചുകൊണ്ട് നിൽക്കുന്നു. പക്ഷേ ഈ ജീവന് അതുമായിട്ട് ഏകീഭവിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ ദൃഷ്ടാന്തം പറഞ്ഞല്ലോ. എപ്പോഴാണോ ഈ മറ മാറുന്നത്, ഓ ജീവൻ, ആ ജീവന്റെ പ്രകാശം ആ ആദിത്യ പ്രകാശവുമായിട്ട് ഏകീഭവിക്കും. കാരണം ചക്ഷുസിലിരിക്കുന്നതും ആദിത്യന്റെ പ്രകാശമാണ്, അതൊന്നാണ്. അതിന് വന്ന തടസ്സം കൃത്രിമമാണ്. ആ തടസ്സം മാറിയിക്കഴിഞ്ഞാൽ പ്രകാശം ഒന്നായിത്തീരുന്നു. അവിടെ ചാക്ഷുഷമായ പ്രകാശം, സൗര്യ തേജസ്, അങ്ങനെ രണ്ട് ഭേദമില്ല. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇത് പ്രതിബോധം, ബോധം, ബോധം പ്രതി എന്ന് പറയുന്ന അതാണ്. ഈ മനസ്സ് എന്ന് പറയുന്ന ഈ മറ, ഈ മറ മാറിക്കഴിഞ്ഞാൽ ഈ തൃത്വം അവിടെ അവസാനിക്കുന്നു. ദ്രഷ്ടാവ് ഇവിടെ പറഞ്ഞ സർവപ്രത്യദർശി പ്രത്യയം, അതിനപ്പുറമുള്ള പരമാത്മപ്രകാശം, ഇവിടെ മൂന്നിടത്തും പ്രകാശമുണ്ട്. പരമാത്മപ്രകാശം അത് യാതൊരു തടസ്സവും കൂടാതെ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് വരുന്ന ഈ മനസ്സ് അതൊരു നിഴല് പോലെ പ്രകാശവും ഇരളും കൂടിക്കലടുന്നു, വെളിച്ചവും ഇരളും കൂടിക്കലടുന്നു. അതിൻ്റെ ദ്രഷ്ടാവ്, അതിന് കാണുന്നവൻ, സർവപ്രത്യദർശി, അത് എന്താണ്? വാസ്തവത്തിൽ ശ്രമിക്കുന്ന എന്താണ്? ഈ മനസ്സാകുന്ന ഈ മറയെ ഭേദിച്ച് ആ പരമാത്മ സൂര്യനുമായിട്ട് ഏകീഭവിക്കാനാണ് ഈ പ്രകാശം ശ്രമിക്കുന്നത്. അതിനുവേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഈ പ്രത്യേക ദർശനം എന്ന് പറയുന്നത്. ഈ മനസ്സിനെ നിരന്തരം സാക്ഷാത്കരിച്ചുകൊണ്ടിരിക്കുന്ന അതാണ്. അതിനെ നിലനിർത്താനല്ല, ആ മറയെ മാറ്റാൻ വേണ്ടിയിട്ട്. അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഈ നിഴലും വെളിച്ചവും കൂടിക്കലർന്ന ഈ മനസ്സിന്റെ അനുഭവം നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സിൽ ഈ ചൈതന്യത്തിന്റെ താതാപ്യം അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് സംഭവിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് മാത്രമല്ല, ഇരുള് മാത്രമല്ല, പ്രകാശമുണ്ട്. നിങ്ങൾ നിഴലിനെ കാണുമ്പോൾ പ്രകാശത്തെയും കാണുന്നുണ്ട്. പ്രകാശത്തെ കാണാതെ നിഴലിനെ കാണാൻ പറ്റില്ല. പ്രകാശത്തിന്റെ സഹായത്താൽ പ്രകാശത്തെ കാണും. കണ്ണിൽ നിന്ന് വരുന്ന പ്രകാശം കൊണ്ട് നിഴലിലെ പ്രകാശത്തെ കാണും. അതുപോലെ ഇവിടെ കാണുന്നവൻ ഒരുവനുണ്ട്. ഇവിടെ പറഞ്ഞുള്ള സർവപ്രത്യദർശി, അവന്റെ പ്രകാശമുണ്ട്. ആ പ്രകാശം കൊണ്ട് ഈ മനസ്സാകുന്ന നിഴലിലെ പ്രകാശത്തെ കാണും. അതാണ് മനസ്സിനെ കാണുന്നത്, വികാര വിചാരങ്ങളെ കാണുന്നത്. നിരന്തരമായി അതിനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതാണ് പ്രതിബോധവിദിതം എന്ന് പറയുന്നത്. ആ പ്രകാശത്തെ ഗ്രഹിക്കുന്നുണ്ട് സർവപ്രത്യദർശി. അവൻ സർവപ്രകാശങ്ങളെയും ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് മനസ്സ് പ്രത്യക്ഷപ്പെടുക, മനസ്സിനെ അറിയാതിരിക്കുക, അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താവും? താൻ ജാഗ്രതയിലിരിക്കുക, ജാഗ്രതനെ അറിയാതിരിക്കുക എന്നാണ്. അത് സംഭവിക്കില്ല. സുഷുപ്തിയിൽ നിന്ന് ജാഗ്രതയിലേക്ക് ഉണർന്നാൽ വന്നാൽ അടുത്ത സുഷുപ്തിയിലേക്ക് കടക്കുന്നതുവരെ അതിനെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിരന്തരമായി. അനുസ്യൂതയ ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ് പ്രത്യേവ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അറിയാൻ സഹായിക്കുന്ന എന്താണ്? നിഴലിനെ അറിയാൻ സഹായിക്കുന്ന എന്താണ്? ആ നിഴൽ തന്നെ, മറ്റൊന്നുമല്ല. അതാണ് അതിനെ അറിയാൻ സഹായിക്കുന്നത്. പ്രത്യേക പ്രത്യേഷു ആ നീലകളിൽ അനുസ്യൂതതയാ അവിടെ പറഞ്ഞിരിക്കുന്നത് അവിശിഷ്ടതയാ ഏകരൂപത്തിൽ ഒരു മാറ്റവുമില്ലാതെ ആ പ്രകാശത്തെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് മനസ്സിനെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ പ്രതിബോധവിദിതം എന്ന് പറയുന്നത് ഈ അറിവിനെയാണ്. നിരന്തരമായി ഉള്ളിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ഈ അറിവ്, ഈ അറിവിനെ അറിഞ്ഞുകൊണ്ടിരുന്നിട്ട് അല്ലെങ്കിൽ സാക്ഷാത്കരിച്ചിട്ടും അതൊരു പൂർണ്ണമായ വെളിച്ചമാകുന്നു. നമ്മൾ നേരിനെ കണ്ടുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം അതൊരു പൂർണ്ണമായ വെളിച്ചമാകുന്നില്ല. എന്താ തകരാറ് അവിടെ? കാരണം അവിടെ ഒരു ഉപാധിയുണ്ട്. അന്ന് എണ്ണ വരുന്നതിന് വെളിച്ചം എങ്ങനെയാണോ ഹേതുവായത് അതുപോലെ ഹേതുവാണ് ആ തോന്നു, അതും ഹേതുവാണ് ഈ മനസ്സ്. മനസ്സെന്ന് പറയുമ്പോൾ മനസ്സിലെ ആ ജഡാംശം, അത് ഹേതുവാണ്. മനസ്സിലെ ജഡാംശം എന്ന് പറയുന്ന മനസ്സെങ്ങനെയുണ്ടായി? മനസ്സ് മായാസൃഷ്ടമാണ്. എങ്ങനെ? തന്മാത്രകളിൽ നിന്നുണ്ടായി. തന്മാത്രകളുടെ സർജനം, അത് മായയിൽ സംഭവിക്കുന്നു. അങ്ങനെയാണ് തുടങ്ങുന്നത് അദ്വൈതം. ആ സൃഷ്ടിയിൽ, തന്മാത്രകളുടെ സൃഷ്ടിയിൽ അത് അത്യധികം സൂക്ഷ്മവും സത്യവും സ്വച്ഛവുമായതുകൊണ്ട് വെളിച്ചം അതിനോട് താതാന്യപ്പെടുന്നു. അതാണ് ഇവിടുത്തെ ഉപാധി. എങ്ങനെയാണോ നിഴലിനെ സൃഷ്ടിക്കുന്നതിന് ഈ തോണൊരു ഉപാധിയായി, അതുപോലെ ഈ മനസ്സിൽ ഉള്ള വെളിച്ചം അല്ലെങ്കിൽ മനസ്സാകുന്ന നിഴൽ അതിനെ സൃഷ്ടിക്കുന്നതിന് മനസ്സ് തന്നെ ഒരു ഉപാധിയായി, ഈ അന്ധകരണം തന്നെ ഒരു ഉപാധിയായി. അങ്ങനെ ഒരു ഉപാധിയിലൂടെ ആ വെളിച്ചം തന്നെ പ്രകാശിക്കുന്നു. നിഴലിൽ കാണുന്നത് സൂര്യന്റെ വെളിച്ചമാണ്, അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ കാണുന്ന ഈ ട്യൂബിന്റെ വെളിച്ചമാണ്. വെളിച്ചത്തിന്റെ ഉറവിടം ഒന്ന് തന്നെ. ആ വെളിച്ചം ഈ മനസ്സിനോട് ചേർന്നിരിക്കുന്നിടത്തോളം കാലം പൂർണ്ണമായി പ്രകാശിക്കുന്നില്ല. ഇത് പ്രതിബോധവിദിതമായിരുന്നിട്ടും അത് അവിദിതമായിരിക്കുന്നു. അതിനെ വേർതിരിക്കുന്നത് എന്താണ്? ക്ഷീര നീര വിവേകം എന്ന് പറയുന്നു. ആത്മ അനാത്മ വിവേകം അത് വേണം. അത് ആണ് ഇവിടെ പറയുന്ന എന്താണ്? പരമഹംസന്മാർ ഹംസത്തെ പോലെ അതിനെ വിവേചിക്കുന്നു, ചിജ്ജടങ്ങളെ വിവേചിക്കുന്നു. ചിദ്യന്തി ഹൃദയ ഗ്രന്ഥി, ആ താതാന്യം ദൃഢമായതുകൊണ്ടാണ് അതിനെ ഗ്രന്ഥി എന്ന് പറയുന്നത്. അതിനെ അവർ വേർതിരിക്കുന്നു. അവിടെ ആ ഉപാധി ഇല്ലാതാകണം. ഈ നിഴലില്ലാതാകണമെങ്കിൽ എന്ത് വേണം? തൂണവിടെ ഇല്ലാതാകണം, മനസ്സവിടെ ഇല്ലാതാകണം. സൂര്യൻ പൂർണ്ണമായി പ്രകാശിക്കണമെങ്കിൽ, അല്ലെങ്കിൽ സൂര്യനെ ഈ കണ്ണുകൊണ്ട് പൂർണ്ണമായി സാക്ഷാത്കരിക്കണമെങ്കിൽ എന്ത് വേണം? മേഘം അവിടെ ഇല്ലാതാകണം. മേഘമാകുന്ന ഉപാധി മറഞ്ഞാൽ, അത് മാറിപ്പോയാൽ സൂര്യനത് പൂർണ്ണമായ ചാക്ഷുഷ പ്രത്യക്ഷമാണ്. കണ്ണുകൊണ്ട് അതിനെ കാണാൻ പറ്റും പൂർണ്ണമായിട്ട്. മറിച്ചാണെങ്കിലോ, കണ്ണുണ്ട് പക്ഷെ രാത്രിയാണ്, അർദ്ധരാത്രിയാണ്, സൂര്യനെ കാണാൻ പറ്റുന്നത്. കണ്ണില്ല, സൂര്യൻ മുമ്പിലുണ്ട്, എന്നാലും സൂര്യനെ കാണാൻ പറ്റുന്നില്ല. ഈ രണ്ടവസ്ഥയിലും സൂര്യന്റെ സാക്ഷാത്കാരം അസാധ്യമാണ്. അന്ധനും അത് സാക്ഷാത്കരിക്കാൻ കഴിയുന്നില്ല. രാത്രിയിലും അത് നേരിന് മാത്രമാണ് അവിടെ സൂര്യനെ സാക്ഷാത്കരിക്കാൻ കഴിയുന്നില്ല. രാത്രിയിലും പ്രകാശമുണ്ട്, കാര്യത്തിൽ സംശയമില്ല. എന്തുകൊണ്ട്? അപ്രകാശ സർവവ്യാപിയാണ്, അതുകൊണ്ട് സർവത്ര പ്രകാശമാണ്. പക്ഷെ സൂര്യനെ കാണാൻ പറ്റത്തില്ല. രാത്രിയെ സാക്ഷാത്കരിക്കുന്നതും പ്രകാശത്തിന്റെ സഹായത്തോടാണ്. നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതാണ്. പ്രകാശം കൂടാതെ ഇരുട്ടിനെ കാണാൻ വയ്യ. പക്ഷെ ആ പ്രകാശത്തിന് ഇരട്ടിനെ നശിപ്പിക്കാൻ കഴിയുന്നില്ല. ഇരട്ടിനെ നശിപ്പിക്കണമെങ്കിൽ എന്ത് വേണം? ആ നെല്ലിനെ നശിപ്പിക്കണമെങ്കിൽ അതിന്റെ പ്രകാശം തന്നെ വേണം. എങ്ങനെയുള്ള പ്രകാശം? നിരുപാധികമായ പ്രകാശം, ഉപാധിരഹിതമായ പ്രകാശം. പ്രതിബോധവിദിതത്തിൽ അത് സംഭവിക്കുന്നില്ല. ബോധം ബോധം പ്രതി ഇത് വിദിതമായിരിക്കുന്നു എന്ന് വെച്ചാൽ ഇത് പ്രകാശിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇത് ഓരോ അറിവില്ലായ്മയിലും അറിവ് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ ഇരുളിലും നിഴലിലും സൂര്യൻ തന്നെയാണ് പ്രകാശിക്കുന്നത്. ആ പ്രകാശം തന്നെയാണ് കാണിച്ചു തരുന്നത്. എന്താണ് ഇത്? ഇരളാണ്, ഇത് നിഴലാണ്. എന്തുകൊണ്ട്? ആ പ്രകാശം തന്നെയാണ് ചാക്ഷുഷമായ പ്രകാശമായിരിക്കുന്നത്. ആ സൂര്യ തേജസ്സിന്റെ അംശം തന്നെയാണ് ചക്ഷുരേന്ദ്രിയത്തിലൂടെ സൂര്യനില്ലെങ്കിലും പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. ആ പ്രകാശം തന്നെ ഇതിനെ കാണിച്ചു തരും, ഇരളിനെ, ആ ഇരലിലുള്ള പ്രകാശത്തെ. പക്ഷെ എന്നാൽ അതുകൊണ്ട് സൂര്യനെ കാണാൻ പറ്റത്തില്ല. അത് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഉപാധി മാറണം. എന്തുപാധിയാണോ ഇവിടെ തടസ്സമായി നിഷ്ഠിക്കുന്നത്, അതിലപ്പം മേഘമാകാം, അല്ലെങ്കിൽ ഭൂമി തന്നെ ആകാം. ഉപാധി മാറിക്കഴിഞ്ഞാൽ പൂർണ്ണമായി പ്രകാശിക്കുന്നു. ഇവിടെ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്ന എന്താണ്? ഇതൊരിക്കലും അജ്ഞാതമല്ല. അജ്ഞാതമായ ഒന്നിനെ നമ്മൾ കണ്ടെത്തുകയല്ല, ഇത് സദാജ്ഞാതമാണ്. സദാജ്ഞാതമായാലും അത് വീണ്ടും നമുക്ക് അജ്ഞാതമായിരിക്കുന്നു. നിഴലിനെ കാണുന്നത് പോലെയുള്ളൂ, അതിന് കാണാൻ കഴിയുന്നില്ല. ഒരിക്കലും അതിനെ കാണാൻ കഴിയുന്നില്ല. ഇത് ഈ മനസ്സിങ്ങനെ സദാ ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെ കാണാൻ പറ്റും? അത് ജാഗ്രതയിലും കാണാൻ കഴിയുന്നില്ല. ഇനി സുഷുപ്തിയിലേക്ക് പോയാലോ? പോയാലും കാണാൻ കഴിയുന്നില്ല. കാരണം അവിടെയും ഇത് നിഴല് മാറി പ്രകാശിക്കുന്നു. അത് സ്വപ്നത്തിൽ നിന്ന് സുഷുപ്തിയിലേക്ക് പോയതുപോലെയുള്ളു. സ്വപ്നത്തിനും പ്രകാശമുണ്ട്, പക്ഷെ അവ്യക്തമായിട്ട് നെല്ല് പോലെ. ജാഗ്രതയിൽ ആ പ്രകാശം നട്ടുച്ച പോലെ കുറച്ചുകൂടി വ്യക്തതയാണ്. സുഷുപ്തിയിൽ ആ പ്രകാശം രാത്രി പോലെ. ജാഗ്രത സ്വപ്നം സുഷുപ്തി അത് സംഭവിക്കുന്നു. അത് മനസ്സിന്റെ ശക്തിയാണ്, മായാശ്രേഷ്ഠമായ മനസ്സിന്റെ ശക്തി. അല്ലെ പറഞ്ഞില്ലേ, മനസ്സ് കടന്നതുപോലെയാണ്. അത് സദാ ഇങ്ങനെ മുങ്ങിക്കൊണ്ടിരിക്കും, അതിന് വിശ്രമമില്ല. വിശ്രമിച്ച മനസ്സ് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? വിശ്രമിച്ച മനസ്സ് ആരും കണ്ടിട്ടില്ല. ഒരു തത്വജ്ഞാനിയും കണ്ടിട്ടില്ല വിശ്രമിച്ച മനസ്സ്. കാരണം വിശ്രമിച്ച പിന്നെ മനസ്സവിടെ ഇല്ല. പിന്നെ ഇങ്ങനെ കാണാൻ പറ്റും മനസ്സിനെ? ഇവിടെ പറഞ്ഞ കേവലം ചിൻ മാത്രം, കേവലം ചിത് ശക്തി, അവിടെ പിന്നെ മനസ്സിന് നിലയില്ല. മനസ്സിന്റെ നില അറ്റുപോകുന്ന അവസ്ഥയാണ് മനസ്സിന്റെ വിശ്രമം. മറിച്ചാണെങ്കിലോ മനസ്സ് ഈ കടന്നതുപോലെയാണ്. അതിന്റെ പ്രത്യേകത എന്താണോ, അത് വിശ്രമിച്ചാലും നമുക്ക് അതിന്റെ കൂടിനെ കാണാൻ പറ്റത്തില്ല. കാരണം വിശ്രമിക്കുമ്പോൾ അത് അതിനെ പൊതിഞ്ഞിരിക്കും. അതുപോലെയാണ് സുഷുപ്തി. അത് ചലിച്ചുകൊണ്ടിരിക്കുമ്പോഴോ പറയാനുമില്ല. കണ്ണന്റെ കൂടെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. അതതിനെ പൊതിഞ്ഞിരിക്കും. പകല് അവൻ നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കും, രാത്രിയാകുമ്പോൾ അതിനെ പൂർണ്ണമായും ആവരണം ചെയ്തിരിക്കും. എന്തിനാണോ അത് ആശ്രയിച്ചിരിക്കുന്നത് അതിനെ കാണാൻ പറ്റത്തില്ല. അതുപോലെയാണ് ഇവിടെയും. ഈ ആത്മപ്രകാശത്തെ ജാഗ്രതയിലും കാണാൻ വയ്യ, സ്വപ്നത്തിനും വയ്യ സുഷുപ്തിയിലും വയ്യ. എന്നാൽ അത് പ്രതിബോധവിജിതമാണ്. നിഴലിലെ വെളിച്ചം പോലെ അത് സർവപ്രത്യക്ഷമാണ്, അസ്വസംവേദ്യമാണ് എന്നും പറയും. സദാ അപരോക്ഷം, ശ്രുതി പറയുന്നതാണ് സാക്ഷാത് അപരോക്ഷം. സാക്ഷാത് അപരോക്ഷാത് സാക്ഷാത് അപരോക്ഷമാണ്. അതുതന്നെ ഇവിടെയും പറയുന്നു, സർവപ്രത്യദർശി പ്രതിബോധം. അപ്പോൾ ഇതിന്റെ താല്പര്യമാണ് മുമ്പ് പറഞ്ഞത്, വിദിതവുമാണ് അവിദിതവുമാണ്, വിദിത അവിദിതങ്ങൾക്കപ്പുറവുമാണ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ഇതിനെ മാത്രമേ അറിയുന്നു എന്ന് പറയുന്നതിന്റെ താല്പര്യം തന്നെ. എന്തുകൊണ്ട്? ജാഗ്രത നോക്കുക, ജാഗ്രത്തിൽ സദാസമയവും വിഷയങ്ങൾ ഈ ബോധത്തിൽ പ്രകടമായിക്കൊണ്ടേയിരിക്കും. ഓരോ വിഷയം പ്രകടമാകുമ്പോഴും ആ വിഷയത്തെ ആ ബോധം ഗ്രഹിക്കുന്നു എന്ന് നമ്മൾ പറയുന്നു. ആ ബോധം ആർക്കാണ്? എനിക്കാണ്. ഞാൻ ആ ബോധത്തെ ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു, സർവപ്രത്യദർശി. അപ്പോൾ ഇതിനാണല്ലോ സദാ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്, സദാപ്രകാശത്തിലാണ് ഇരിക്കുന്നത്. ജാഗ്രതത്തിലൂടെ രാവും പകലുമില്ല, രാവും മാത്രമാണ്. അതുകൊണ്ട് പറയും എന്താണ്? സദാ സർവത്ര ഇതിനെ തന്നെ സാക്ഷാത്കരിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം ഇതിന്റെ സ്വഭാവം തന്നെ അപരോക്ഷമാണ്. സാക്ഷാത്കാരം ഇതിന്റെ സ്വഭാവമാണ്, അതിന് ആ സ്വഭാവത്തിൽ നിന്ന് മാറാൻ പറ്റത്തില്ല. എന്നാലും വിശദീകരിക്കാൻ കഴിയാത്ത അനിർവചനീയമായ ഒരു വൈഷമ്യം. അതുകൊണ്ടാണ് അതിന് മായ എന്ന് പറയുന്നത്. യുക്തിക്ക് നിരക്കാത്ത ഒരു അനുഭവം. സ്വയം സാക്ഷാത്തായി അപരോക്ഷമായി പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നിട്ടും ഇതിനൊരു മറയ്ക്ക് യാതൊരു സാധ്യതയും ഇല്ലെങ്കിലും, യാതൊരു പ്രസക്തിയും ഇല്ലെങ്കിലും അവിടെ ഒരു മറ അനുഭവപ്പെടും. അറിഞ്ഞുകൊണ്ടിരുന്നിട്ടും ഇതിനെ അറിയാൻ കഴിയുന്നില്ല. അത് അതിനാണ് അജയസ്വാമികൾ പറയുന്നത്.